ചെറുകഥാപ്രസ്ഥാനം എം പി പോൾ കാരൂർ കഥകളുടെ അവതാരിക. ശ്രീ കാരൂരിൻ്റെ കഥകൾ ഒന്ന് രണ്ട് തവണ മനസ്സിലിരുത്തി വായിച്ചു കഴിയുമ്പോൾ ചില കാവ്യങ്ങൾ കർണപ്പുടത്തിലങ്ങനെ അനുകരണം ചെയ്യുന്നതായി തോന്നും. നാണിയമ്മ കഥയറിയാതെ ആട്ടം കുറേ കണ്ട് അവൾ എച്ചിലെടുത്ത് നിരോധാഭാസമായി ആ വിവാഹോത്സവത്തിന് മോടി കൂട്ടുന്ന തെണ്ടപ്പുരയ്ക്ക് കൊടുത്ത് നീണ്ട മൗനത്തിന് ശേഷം മുത്തിയുടെ ചെറിയ ചുമ ഒരു ചൂണ്ടുപലകയിലായി ഇങ്ങനെ പലതും ഇത്ര പരിമിതമായ വാക്വിഭവം കൊണ്ട് ഇത്രയേറെ കാര്യം സാധിക്കുന്ന കഥയെഴുത്തുകാർ നമ്മുടെ ഇടയിൽ സുലഭമല്ല. കാരൂരിൻ്റെ പ്രസന്നവും ഭാവനിർഭവുമായ ശൈലി അമ്പാടി നാരായണ പൊതുവാളിൻ്റെ ശൈലിയോട് സാമ്യം വഹിക്കുന്നതായി ചിലപ്പോൾ തോന്നും. എന്നാൽ പൊതുവാളിൻ്റെ ശൈലിക്ക് ഈ കഥാസഞ്ചയത്തിൽ കാണുന്ന സമകൃഷ്ടപുഷ്ടിയില്ല. അർത്ഥത്തെ ഗ്രഹിക്കുന്ന വാഗാട്ടോപ്പം ഇതിലില്ലതാനും. ഇതിൽ വാഗാർത്ഥങ്ങൾ കൈകോർത്തു പിടിച്ചു നടനം ചെയ്യുന്നു. പദഘടനയിൽ എന്ന പോലെ വിഷയാധാരണത്തിലും ഈ ഹൃദ്യമായ വിനയം പ്രസ്ഫുടമാണ്. വിഷയമന്വേഷിച്ച് അദ്ദേഹം അകലെയെങ്ങും പോകുന്നില്ല. കേരളീയമായ അന്തരീക്ഷം നമ്മുടെ മഴക്കാർ പോലെ ഓരോ കഥയിലും തെളിഞ്ഞു കാണാം. കഥയ്ക്കനുരൂപമായ ഒരന്തരീക്ഷം സൃഷ്ടിക്കുക എന്നത് അത്ര എളുപ്പമല്ല. കഥ ആർക്കും എഴുതാം. ഏതാനും സംഭവങ്ങളൊരു തന്തുവിൽ ആരോഹണാവരോഹണ ക്രമത്തിൽ ഘടിപ്പിച്ചാൽ കഥയായി. എന്നാൽ ഒരു കവിഹൃദയം സൃഷ്ടിപരമായി പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ കഥയിൽ അന്തരീക്ഷത്തിൻ്റെ പ്രതീതി ഉണ്ടാവുകയുള്ളൂ. എന്താണ് ഈ അന്തരീക്ഷമെന്ന് ചോദിച്ചാൽ കുഴങ്ങും. അത് സൂക്ഷ്മ നിർവചനത്തിന് വിധേയമല്ല. ഏതൊരു ചിത്രത്തിലും ഒരു പശ്ചാത്തലം കാണുന്നത് പോലെ തന്നെ കഥയുടെ പിൻപിൽ സംഭവിക്കുന്ന സംഭവങ്ങൾക്കു വരിയായി മിന്നാമിന്നു പോലെ അനസ് യൂതദ്യുതിയോടുകൂടി മിന്നി മറയുന്ന ഒരു സംഭവ വിശേഷണമാണ് അന്തരീക്ഷമെന്ന് പറയാൻ വല്ല അർത്ഥപ്രതിയും ഉണ്ടാകുമോ എന്തോ. ഏതായാലും കാരൂരിൻ്റെ കഥകൾ വായിക്കുന്നവർക്ക് അങ്ങനെയൊന്ന് അനുഭവപ്പെടാതിരിക്കുകയില്ല. അദ്ദേഹം ഒരു യഥാർത്ഥ കവിയാണെന്നാണ് ഇതിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത്. സമുദായത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ള നിശ്വാസങ്ങളാണ് ഈ കഥാകാരൻ്റെ കവിഹൃദയത്തെ തപ്പിപ്പിടിച്ചിട്ടുള്ളതെന്ന് ഒറ്റ നോട്ടത്തിൽ കാണാം. ഓഹ്, വന്നു ദാരിദ്ര്യവും പട്ടിണിയും വിവിശ്വാസവും പിച്ചതണ്ടലും. എന്നാലും നെറ്റ് ചുളിക്കേണ്ട. നക്രബാഷ്പത്തിൻ്റെ ഒരു തുള്ളിപ്പോലും ഇതിൽ കാണുകയില്ല. മുതലാളിത്തത്തെക്കുറിച്ചുള്ള ബർസനങ്ങളും ദരിദ്ര നാരായണന്മാരെ പറ്റിയുള്ള അനുകമ്പ പ്രകടനങ്ങളും കാണണമെങ്കിൽ വേറെ വല്ലിടത്തും പോകണം. കാരൂരിൻ്റെ കഥാപാത്രങ്ങൾ പാവങ്ങളാണ്. ഈ പാവങ്ങൾ മനുഷ്യരുമാണ്. അവരുടെ മനുഷ്യത്വമാണ് നമ്മെ ആകർഷിക്കുന്നത്. മാളിക മുകളിലുള്ള തൽപ്പത്തിരുന്നു കൊണ്ട് ജനാലയിലൂടെ നോക്കുമ്പോൾ വഴിയരികിൽ വിറച്ച് ചുള്ളി പറക്കുന്ന വൃദ്ധയെ കണ്ട് പാവം എന്ന് അലക്ഷ്യമായി അനുകമ്പ പ്രദർശിപ്പിക്കുകയോ കാലണ എറിഞ്ഞു കൊടുക്കുകയോ ചെയ്യുന്ന ഉദ്ധതമായ ഔദാര്യം ഇതിൽ കാണുകയില്ല. പാവങ്ങൾക്ക് വേണ്ടത് അനുകമ്പയല്ല. അനുകമ്പ കൊണ്ട് അവരുടെ അടുപ്പിൽ തീ പുകയുകയില്ല. മനുഷ്യോചിതമായ നീതിയാണ് അവർ അർഹിക്കുന്നത്. അവർക്ക് ചോദിക്കാറാകുമ്പോൾ അതുതന്നെ ആയിരിക്കും അവർ ആവശ്യപ്പെടുക. അവർ മനുഷ്യരാണെന്ന് മനസ്സിലാക്കുവാൻ നമ്മെ സഹായിക്കുന്ന ഓരോ കഥാകാരനും സമുദായത്തിൻ്റെ ഉപകർത്താവാണ്. മോത്തിലാൽ നെഹ്റു തൻ്റെ പുത്രന് വേണ്ടി നയനമനോഹരമായ ആനന്ദഭവനം നിർമ്മിച്ചു. റിക്ഷാക്കാരൻ വേലു അവൻ്റെ സുധാകരന് പടിഞ്ഞാണം പണിയിക്കുവാൻ കൊതിച്ചിട്ട് സാധിക്കുന്നില്ല. എന്നാൽ എന്ത്, ഇരുവരുടെയും ഹൃദയം ഒന്നു തന്നെ. കാബൂളിവാലയെ പറ്റി മിനിയുടെ അച്ഛൻ പറയുന്നത് പോലെ, എനിക്കെന്താ അയാളേക്കാളൊരു മെച്ചം, അയാളും ഒരു അച്ഛൻ. ഈ സമദൃഷ്ടിത്വം കാരൂരിൻ്റെ ഓരോ കഥയിലും തെളിഞ്ഞു കാണാം. വലിയതെന്നും ചെറിയതെന്നുമുള്ള വ്യത്യാസം ഒരു മനുഷ്യത്വത്തിൻ്റെ മുമ്പിൽ മാഞ്ഞു പോകുന്നു. പക്ഷേ എന്തിനാണ് ഈ ദാരിദ്ര്യകഥനം? ധനികന്മാർക്കും മനുഷ്യത്വം ഇല്ലെന്നോ? ഉണ്ട്. എന്നാൽ ധനവും തൽഫലമായ സുഖസൗകര്യങ്ങളും മനുഷ്യത്വത്തെ പഞ്ഞിയിൽ പൊതിഞ്ഞ് ജീവിത സ്പർശമേൽക്കാതെ സൂക്ഷിച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത്. ചെരുപ്പിട്ട പാദം ഭൂമിയിൽ തൊടുന്നില്ല. വിശക്കാത്തവർ ഭക്ഷണത്തിൻ്റെ രുചി അറിയുന്നില്ല. പട്ടിൽ പൊതിഞ്ഞ ദേഹം ദിനകര സ്പർശമേൽക്കുന്നില്ല. അതുകൊണ്ടാണ് ഹൃദയാലുവായ കഥാകാരന് ചെറ്റകുഴലിൽ എത്തി നോക്കുവാൻ ഈ ഉത്സാഹം. അവിടെ ജീവിതത്തിൻ്റെ പ്രാഥമിക സത്യങ്ങൾ അദ്ദേഹത്തെ തുറച്ചു നോക്കുന്നു. മറയും മാറാമ്പലയും അവിടെ അധികമില്ല. ഇതിലുള്ള കഥകൾ ഉറങ്ങിക്കിടന്നിരുന്ന പല സ്മരണകളെയും തട്ടിയുണർത്തുന്നതായി തോന്നുന്നു. കഥാപാത്രങ്ങളെ മുമ്പെവിടെയോ വെച്ചു കണ്ടിട്ടുണ്ടെന്നൊരു സംശയം. കഥാകാരൻ കേട്ടിട്ട് പോലുമില്ലാത്ത പല കഥകളെയും ഈ പുസ്തകം അനുസ്മരിപ്പിക്കുന്നുണ്ട്. അമ്മ എന്ന കഥയോട് അടുത്ത സാമ്യമുള്ള ഒരു നോവൽ അമേരിക്കയിൽ പ്രസിദ്ധപ്പെട്ടിട്ടുണ്ട്. ലൊമോക്സ് എന്നാണ് അതിൻ്റെ പേര്. ഒരു തൂപ്പ് വേലക്കാരിക്ക് ആകസ്മിക സമ്പാദ്യമായി കിട്ടിയ ഒരു കുഞ്ഞിനെ അന്യർ വളർത്തുന്നതും ആ കുഞ്ഞിൻ്റെ അഭ്യുദയം കൊണ്ട് മാതാവ് സന്തോഷിക്കുന്നതും മറ്റുമാണ് കഥാവിഷയം. എന്നാൽ കാരൂരവർഗൾ ആ നോവൽ വായിച്ചിട്ടില്ല. സാഹിത്യത്തിന് ഇക്കാലത്ത് വന്നു ചേർന്നിട്ടുള്ള സാർവത്രികത്വമാണ് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. വിശ്വസാഹിത്യമെന്ന് പറയുന്ന ഒന്നുണ്ടെന്ന് സമ്മതിക്കാൻ തരമില്ല. സാഹിത്യം ഭാഷാ പരിധികളെയും രാഷ്ട്രപരിധികളെയും ഉല്ലംഘിച്ച് ഇന്നത്തെ വാണിജ്യ വ്യവസായാധി പോലെ തന്നെ സർവലൗകികമായി തീർന്നിരിക്കുന്നു. ചെറുകഥാ സാഹിത്യത്തിന് രണ്ട് ദശകളുണ്ട്. മോപ്പസാങ് ചെക്കോ ഇവർക്ക് മുമ്പുള്ള ചെറുകഥകൾ ഒരിനം, അവർക്ക് ശേഷമുള്ളവ മറ്റൊരിനം. ആദ്യത്തെ ചെറുകഥകൾ ഒരുതരം കുട്ടി നോവലുകളായിരുന്നു. മോപ്പസാങ് ചെറുകഥയെ ഒരു ഖണ്ഡകാവ്യമായി രൂപാന്തരപ്പെടുത്തി. ചെക്കോ ഒരു വിശങ്കുവരനായിരുന്നു. രോഗിയുടെ നാടി പരിശോധിക്കുന്നത് പോലെ അദ്ദേഹം സമുദായ ശരീരത്തെ നിഷ്പക്ഷമായും നിഷ്പക്ഷനിരതനായും പരിശോധിക്കുവാൻ യത്നിച്ചു. ചെക്കോവിൻ്റെ ചെറുകഥകളാണ് ഇംഗ്ലീഷ് ഭാഷയിലുള്ള മിക്ക കഥാകാരന്മാർക്കും പ്രചോദനം നൽകിയിട്ടുള്ളത്. വിശ്വസാഹിത്യ കല്ലോലങ്ങൾ നമ്മുടെ ഭാഷയിലും കുറച്ചൊക്കെ ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് സമ്മതിക്കുവാൻ നമ്മുടെ ചെറുകഥകളിലൂടെ ഒന്ന് കണ്ണോടിച്ചാൽ മതി. കാരൂരിൻ്റെ ചെറുകഥകൾ ഗ്രന്ഥരൂപത്തിൽ പുറപ്പെടുന്നത് ഇപ്പോൾ ആദ്യമായിട്ടാണെങ്കിലും അദ്ദേഹത്തിൻ്റെ പല കഥകളും സാഹിത്യരസികന്മാർക്ക് സുപരിചിതമാണ്. ഈ സാഹിത്യശാഖയിൽ അദ്ദേഹം കൈവരിച്ചിട്ടുള്ള വിജയം സർവദാ പ്രസംഗസർഹമാണ്. മലയാളത്തിലുള്ള ഏറ്റവും നല്ല 10 ചെറുകഥകൾ തിരഞ്ഞെടുക്കുവാൻ എന്നോട് ആവശ്യപ്പെട്ടാൽ ഈ പുസ്തകത്തിലെ ചെകുത്താൻ എന്ന കഥയും പട്ടികയിൽ ഉൾപ്പെടുന്നതിന് എനിക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വരികയില്ല. കഥാകാരൻ്റെ കൈപുണ്യം മേൽക്കുമേൽ വിളങ്ങട്ടെ എന്ന ആശംസയോടെ ഈ പുസ്തകത്തെ സഹൃദയന്മാരുടെ മുമ്പിൽ പ്രത്യാനപൂർവം അവതരിപ്പിച്ചുകൊള്ളുന്നു. നന്ദി.